ഓസ്ട്രേലിയൻ രാഷ്ട്രീയമെടുത്താലും സാമൂഹ്യ മേഖലയെടുത്താലും ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് പ്രായമേറിയവരുടെ പ്രശ്നങ്ങൾ. ഏജ് കെയർ സെന്ററുകളെക്കുറിച്ചും പ്രായമേറിയവരുടെ പെൻഷനെയും സൂപ്പർ അന്വേഷണയും കുറിച്ചെല്ലാം ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട്. ഇത് പലപ്പോഴും തെരഞ്ഞെടുപ്പുകളെ വരെ ബാധിക്കാറുമുണ്ട്. പക്ഷേ നമ്മൾ മലയാളി സമൂഹം ഇത്തരം ചർച്ചകളിൽ പങ്കാളിയാകുന്നത് വളരെ കുറവാണ്. അതിന്റെ വ്യക്തമായ ഒരു കാരണം ഇവിടത്തെ മലയാളി സമൂഹത്തിന്റെ ശരാശരി പ്രായം തന്നെയാണ്. ഓസ്ട്രേലിയയിലെ ഏറ്റവും ചെറുപ്പക്കാരടങ്ങിയ സമൂഹങ്ങളിലൊന്നാണ് ഇപ്പോൾ നമ്മുടേത്. അതുകൊണ്ട് തന്നെ വാർദ്ധക്യകാലത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയവർ വളരെ കുറവായിരിക്കും. പക്ഷേ എന്താണ് വാസ്തവം? വളരെ വൈകാതെ തന്നെ നമ്മളും ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങേണ്ടി വരും. ഒന്നോ ഒന്നരയോ പതിറ്റാണ്ട് മാത്രം കഴിയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ജോലിയിൽ നിന്ന് വിരമിച്ച് വാർദ്ധക്യത്തിലേക്ക് കാൽകുത്തുന്ന ഒരുപാട് പേരാകും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത്? കേരളത്തിലാണെങ്കിൽ മക്കളും മരുമക്കളും പ്രായമായവരെ നോക്കണം എന്നാണ് നാട്ടുനടപ്പ്. ഇവിടെ അതുണ്ടാകുമോ? അതോ ഏജ് കെയർ സെന്ററുകളിലേക്കായിരിക്കുമോ നമ്മൾ പോകുന്നത്? അതോ ഇനി തിരിച്ച് ഇന്ത്യയിലേക്ക് പോകും എന്ന് ഉറപ്പിച്ചിരിക്കുന്നവരുണ്ടോ? നേരത്തെ തന്നെ ചിന്തിച്ച് തീരുമാനിക്കേണ്ടി വരും എന്തായാലും. ഏതായാലും മലയാളി സമൂഹത്തിൽ ഒരുപക്ഷെ ആദ്യമായി ഇത്തരമൊരു ചർച്ച സംഘടിപ്പിച്ചിരിക്കുകയാണ് അഡലേഡ് മലയാളികൾ. സാമൂഹ്യ സാംസ്കാരിക ചർച്ചകൾക്ക് വേണ്ടി അഡലേഡിൽ രൂപീകരിച്ച സമന്വയ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ചർച്ച സംഘടിപ്പിച്ചത്. ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം. യുവർ ലൈഫ് ആസ് ഗ്രാൻഡ് പേരൻസ് ഇൻ ഓസ്ട്രേലിയ, അഥവാ മുത്തശ്ശനോ മുത്തശ്ശിയോ ആയിക്കഴിഞ്ഞുള്ള ഓസ്ട്രേലിയൻ ജീവിതം എന്ന വിഷയത്തിലായിരുന്നു ഈ ചർച്ച. വാർദ്ധക്യകാലത്തിലെത്തിയവരെ മക്കൾ നോക്കണം എന്ന മലയാളികൾ കാലാകാലങ്ങളായി തുടർന്നു വരുന്ന പതിവ് ഇവിടെയും തുടരണമോ, അല്ലെങ്കിൽ തുടരാൻ കഴിയുമോ, അതോ ഓസ്ട്രേലിയയിൽ ലഭ്യമായ മികച്ച സൗകര്യങ്ങളുള്ള ഏജ് കെയർ സെന്ററുകളായിരിക്കുമോ കൂടുതൽ യോജ്യം? ഇതുതന്നെയാണ് ചർച്ചയിൽ പ്രധാനമായും ഉയർന്നു വന്ന വിഷയങ്ങൾ. പക്ഷേ നിത്യജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ ഇത്തരമൊരു വിഷയം മിക്കവരും ചിന്തിക്കാറു പോലുമില്ല എന്ന കാര്യമാണ് പലരും തുറന്നു പറഞ്ഞത്.
മലയാളിയുടെ ഈ സാമൂഹ്യ വീക്ഷണം എന്ന് പറയുന്നത് ഒരു ഏട്ടത്താപ്പാണ് പലപ്പോഴും. നമ്മളൊക്കെ ഇവിടെ ജീവിച്ച് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ നാട്ടിൽ 2,00,000 കോടികൾ മുടക്കി പണിയുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് പോകാനാണോ അതറിയില്ല, ഇവിടെ ജീവിക്കാനാണോ അതും അറിയില്ല, മക്കൾ നോക്കുമോ അതും അറിയില്ല. പക്ഷെ മക്കൾ നോക്കണോ നോക്കണം, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യം. പക്ഷേ തീർച്ചയായിട്ടും വളരെ നേരത്തെ തന്നെ പ്ലാനിങ് വേണം. ഇംഗ്ലീഷുകാര് ഇവിടെ അല്ലെ മുൻപ് വന്നവർ, ഇംഗ്ലീഷുകാരെന്നുള്ള വാക്കിനേക്കാൾ ഇവിടെയുള്ള സിറ്റിസൺസ്, അവര് മുൻപ് വന്നുകൊണ്ട് അവര് ഇവിടുത്തെ സിസ്റ്റത്തിലേക്ക് കൂടുതൽ മിംഗിള് ചെയ്ത് ഈ സിസ്റ്റത്തിലെ കാര്യങ്ങൾ അറിഞ്ഞ് അവർ ആ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ ഇപ്പോഴും സിസ്റ്റത്തിൽ നിന്നും വേർപെട്ട് നമ്മൾ കൾച്ചറൽ ബാഗേജ് എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ പലതും കേട്ടിട്ടുള്ളതാണ്. ആ ഒരു ബാഗേജ് ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ, അത് ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാണ്.
നമ്മൾ പൊതുവെ മലയാളികൾ പൊതുവെ നിസ്സംഗതയുള്ളവരാണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. ഇതുപോലത്തെ ഈ ഈ ടോപ്പിക്ക് 1-2 മലയാളികളോട് സംസാരിക്കാനുണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു സാധാരണ മറുപടി ഒന്നാ പറയുക, അതൊക്കെ അപ്പൊ പോലെ എന്നാണ്. അതായത് വയസ്സാകുമ്പോൾ നമുക്ക് ആലോചിക്കാം എവിടെ താമസിക്കേണ്ടത് എന്നൊക്കെയില്ല. അതായത് ജീവിതത്തെ കുറിച്ചിട്ട് ഒരു വ്യക്തമായ പ്ലാനിങ്ങിനൊന്നും ഇവരെ ആ ഒരു മെനക്കേടിനൊന്നും തയ്യാറല്ല. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഭാര്യയും ഭർത്താവും ഒരുമാതിരി ജോലിയൊക്കെ ഉള്ള ഒരു ചുറ്റുപാടുള്ള ആൾക്കാരാണ്, അതായത് വരുമാനമൊന്നും ഇല്ലാത്ത ആൾക്കാരല്ല. പിന്നെ അവർ ഇങ്ങനെയുള്ളതിനെ കുറിച്ചിട്ടൊന്നും ഇപ്പൊ തയ്യാറല്ല, ബിക്കോസ് അവർക്ക് ഇപ്പോൾ ജീവിതം ആഘോഷിക്കാനുള്ള സമയമാണ്. പിന്നെ ഇങ്ങനെയുള്ള, പക്ഷെ ഓസ്ട്രേലിയൻസിനും അതല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഈ മലയാളികളല്ലാത്ത ഇതര ഇന്ത്യൻസിനെ നോക്കിയാലും അവരും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവരും കുറെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇങ്ങനത്തെ കാര്യം. പക്ഷെ നമ്മൾക്ക് മാത്രം ഇങ്ങനത്തെ ടോപ്പിക്കുകളൊക്കെ സംസാരിക്കുമ്പോൾ ഇതൊക്കെ എന്തോ വെറുതെ സമയം കളയാനുള്ള പരിപാടിയാണ്, ഇതൊക്കെ വേറെ ജോലിയൊന്നുമില്ലേ എന്നുള്ള ഒരു നിസ്സംഗത നമുക്ക് എവിടെയുണ്ട്. ടൈപ്പ് ഓഫ് നെഗ്ലിജൻസ്.
മക്കൾക്ക് സ്നേഹം നൽകുകയും അവരെ നമ്മുടെ സംസ്കാരം കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്താൽ ഓസ്ട്രേലിയയിലും ഏജ് കെയർ സെന്ററുകളെ ആശ്രയിക്കേണ്ടി വരില്ല എന്ന് വിശ്വസിക്കുന്ന പലരുമുണ്ടായിരുന്നു.
ഞാൻ എന്റെ മകന്റെ കൂടെ താമസിക്കുന്നു, എനിക്ക് എന്റേതായ ഫ്രീഡം ഉണ്ട്, ഒരു ഗ്രാനി ഫ്ലാറ്റ് ഉണ്ട്, സോ എനിക്ക് എന്റെ ഫ്രീഡം ഉണ്ട്. പക്ഷേ ഞങ്ങള് ഒന്നിച്ചാണ് ആഹാരങ്ങൾ കഴിക്കുന്നതും വർത്താനം പറയുന്നതും. എന്റെ കൊച്ചുമകളെ 8 മാസം ഇന്നായി, ഞാൻ അവളുടെ മായിട്ട് ഒത്തിരി സമയം ചെലവഴിക്കും, എനിക്ക് അതിനുള്ള ഭാഗ്യം ദൈവം തന്നു. അപ്പൊ ആ അവക്ക് ഇപ്പോഴും എന്നെ ഒരു അമ്മച്ചിയായിട്ട് എടുത്തേക്കാണ്. അത് പാർട്ട് ഓഫ് ലൈഫ് ആയി നമ്മുടെ നാട്ടിലെ പോലെ തന്നെയുള്ള. സോ ഇത് പറയുന്നത് ഇറ്റ് ഈസ് പോസിബിൾ ഹിയർ വിത്ത് അവർ ചിൽഡ്രൻ. പക്ഷെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കൾച്ചർ പഠിപ്പിക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, നമ്മുടെ കൾച്ചർ എന്താ, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ എക്സ്റ്റെൻഡഡ് ഫാമിലി ഉണ്ട്. സോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അത് കാണുന്നുണ്ട്. നാട്ടിൽ പോയി ആ ഒരു വർഷം പഠിച്ചപ്പോഴും അവർ കണ്ടു, കുഞ്ഞുങ്ങളും മകളും മരുമകനും ഓസ്ട്രേലിയക്കാരനാണ്, അവനും വന്ന് പറഞ്ഞു. അവരിപ്പം രണ്ടു പ്രാവശ്യം നാട്ടിൽ പോയി നാട്ടിലെ രീതിയൊക്കെ കണ്ടിട്ടുണ്ട്.
മക്കളെ നമ്മൾ എങ്ങനെ വളർത്തി, അവര് നമ്മുടെ സ്നേഹത്തോടെ വളർത്തി, അവര് നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കാതിരിക്കില്ല. അവര് നമ്മളെ നോക്കും, അവരാവശ്യമുള്ള നമ്മളെ വിളിക്കും. ഞങ്ങളുടെ രണ്ട് പിള്ളേർ ഇവിടെ ഇല്ല, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെയാണ്. പക്ഷെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ വിളിക്കും, ഞങ്ങൾ പോകും. ഞങ്ങൾക്കിവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അവരിവിടെ ഇല്ല. അത് നമ്മുടെ പിള്ളേരെ നമ്മൾ സ്നേഹത്തോടെ വളർത്തണം. അല്ലാതെ ഇവിടുത്തുകാര് ചെയ്യുന്ന പോലെ 15 വയസ്സാകുമ്പോൾ ആ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ, അപ്പോൾ അവരെന്ത് പറയും, വയസ്സായാൽ സുഖം ചെയ്യും, ആ നിങ്ങളും നിന്ന് നോക്കിക്കോ, ഞാൻ പോയില്ലേ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതാണ് നമ്മൾ സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും, അതില്ലെങ്കിൽ ഇല്ല.
ഒരാളുടെ അനുഭവമാണ് അയാളുടെ ഗുണം ആയി മാറുന്നത്, അയാളുടെ സ്വഭാവത്തിലേക്ക് അത് മാറുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എൻ്റെ മുത്തശ്ശിയെ എങ്ങനെ നോക്കി എന്ന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ എൻ്റെ അച്ഛനെ നോക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ അമ്മയെ നോക്കുന്നത്. എനിക്കത് കാണാൻ സാധിച്ചില്ലെങ്കിൽ എൻ്റെ അച്ഛന് അത് പ്രതീക്ഷിക്കേണ്ട അർത്ഥമില്ല. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അച്ഛനെ നോക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക്, പ്രത്യേകിച്ച് എൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ അടുത്ത്, നീ നിന്റെ ജോലി അനുസരിച്ച് നീ നോക്കി പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിപ്പോയി. പക്ഷെ ഒരു സമയത്ത് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ആ സമയത്ത് എൻ്റെ അച്ഛൻ എൻ്റെ മുത്തശ്ശിയെ നോക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എന്നെ വളരെയധികം ഷേക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം. കാരണം ആ സമയത്താണ്, ആ സമയത്തെ കുറിച്ചിട്ട് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല, എൻ്റെ മുത്തശ്ശി ചിന്തിച്ചിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ അച്ഛനെ നന്നായി നോക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നോക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, എൻ്റെ മകളിൽ നിന്ന് എന്നെ നോക്കണം, ഞാൻ എനിക്ക് അവരുടെ കൂടെ എപ്പോഴും കാണാൻ പറ്റണം എന്ന് പ്രതീക്ഷിക്കാൻ അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
പക്ഷേ ഇവിടുത്തെ ഏജ് കെയർ സെന്ററുകൾ എന്ന് പറയുന്നത് നമ്മൾ കേട്ടുപരിചയിച്ച ഏകാന്തതയും ദുഃഖവുമെല്ലാം തളം കെട്ടി നിൽക്കുന്ന ആ വൃദ്ധസദനങ്ങളല്ല എന്നതായിരുന്നു മറുവാദം.
എന്റെ മകന്റെ നേഴ്സിംഗ് ഹോമിൽ തന്നെയാണ് താമസിക്കുന്നത്. സോ ഐ ഹാവ് ഓൾ ദ കംഫർട്ട്സ്, പ്രിവിലേജസ്, എവറിതിങ്. നമ്മളെ നാട്ടിൽ അത് വലിയൊരു അഭിപ്രായമില്ല അതിനെപ്പറ്റി. ഞാനെപ്പോഴും എൻ്റെ സിസ്റ്ററോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ദിവസവും വാട്സാപ്പിൽ. അപ്പം ചിലപ്പോൾ അവൾ എന്നെ അഡ്മയർ ചെയ്യും, നിങ്ങൾക്ക് എന്ത് സുഖമാണ്, ബാക്ക് ചൊറിയാനും ആളുണ്ടല്ലോ. ചിലപ്പം പറയും നിങ്ങൾ എന്ത് ലോൺലിയാണ്.
വാർദ്ധക്യകാലത്ത് ഒറ്റപ്പെടുമ്പോൾ, കാരണം ഏകാന്തതയാണ് വാർദ്ധക്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു. സമൂഹജീവിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ഒരാൾക്കും ജീവിതമില്ല. ഒറ്റയ്ക്കാവുമ്പോൾ മനസ്സ് കാടുകയറാൻ തുടങ്ങും. കാടുകയറുന്ന മനസ്സിനെ അവസാനം ചിന്തിക്കുന്നത് മാനസിക സമ്മതം തെറ്റുന്ന അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഒരേ പ്രായത്തിലുള്ളവർ കൂട്ടായിട്ട് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുവാനും അവർക്ക് രോഗകാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനും ആ രീതിയിൽ മനസ്സിന് സന്തോഷം കൊടുക്കുന്നതിനും മനസ്സിനെ ജരാമരകൾ ബാധിക്കാതെ സംരക്ഷിക്കുന്നതിനും ആ രീതിയിൽ നല്ല സന്തോഷത്തോടുകൂടി, എന്നെ സംബന്ധിച്ചിടത്തോളം പറയാം, ഞാൻ നാട്ടിലായിരുന്നാലും എൻ്റെ മക്കളും 3 മക്കളും എൻ്റെ പെൺമക്കളും എല്ലാം കെട്ടി ജയിച്ചു, എല്ലാത്തിനും വീരൻ്റെ മക്കളായി, അവരോ കുടുംബമായി, കാര്യങ്ങളൊക്കെ ആയി. എനിക്ക് വീടുണ്ട്, എനിക്ക് വസ്തുക്കളുണ്ട്, കാര്യമൊക്കെ ശരിയാണ്. എൻ്റെ ഭാര്യയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ആരെയും നമ്പുന്നില്ല. ആരിൽ നിന്നും എനിക്ക് വാർദ്ധക്യത്തിൽ എനിക്ക് സഹായം ഉണ്ടാകണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നാട്ടിലൊക്കെ കുമ്മള കിളിർത്തു വരുന്നമായ വൃദ്ധസദനങ്ങളുണ്ട്. എൻ്റെ കുട്ടികളെ ഓസ്ട്രേലിയയിലോ ലണ്ടനിലോ ഇംഗ്ലണ്ടിലോ അവിടെയൊക്കെ പോയിരിക്കുന്നത് അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ്. അവരെ സുഖമായി കഴിയട്ടെ, അവരെപ്പോലെ എനിക്കും ഒരു കൂട്ടായ്മ വേണം. ആ കൂട്ടായ്മയ്ക്ക് ഞാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന വൃദ്ധസദനങ്ങളുണ്ടെങ്കിൽ ആ വൃദ്ധസദനങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടെ കഴിയുന്നതിലും ശേഷമില്ല.
അപ്പൊ ഞാൻ എന്റെ പാരൻസ് നോക്കാണ്ട് ഇവിടെ വന്ന് എന്റെ ജീവിതം പച്ചപിടിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ട് ഞാനത് എന്റെ കൊച്ചിനു പിള്ളേർ കാണിച്ചു കൊടുക്കാതെ ഞാനത് അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നു, ഞാൻ അവരോട് ചെയ്ത തെറ്റായിട്ട് നിൽക്കുന്നു. നമ്മൾ ഒരിക്കലും അത് എക്സ്പെക്ട് ചെയ്യുന്നു. നമ്മൾക്ക് നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹവും അവരുടെ എഡ്യൂക്കേഷനും എല്ലാം നമ്മൾ ചെയ്യുന്നൊരു ഡ്യൂട്ടിയാണ്. ഞാൻ അതിന്റെ ഒരു ബെസ്റ്റ് ചെയ്യും. അപ്പൊ തിരിച്ച് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്റെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞു ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏജ് ഡിയർ ഉണ്ടല്ലോ എന്നുള്ളതാണ് എന്റെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞത്. ഭാവിയിലേക്ക് നോക്കുമ്പോൾ എനിക്കൊരു ഇവിടുത്തെ ഏജ് ഡിയർ എന്ന് നാട്ടിൽ പോലും ഡംഡാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ നോക്കുമ്പോൾ ഒരു ഏജ് ഡിയർ ഉണ്ടല്ലോ എന്നുള്ളതാണ് എന്റെ ഒരു ആശ്വാസം.
മക്കളെ നമ്മുടെ സംസ്കാരം പഠിപ്പിച്ചാൽ പോലും ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കാൻ കഴിയില്ല എന്നും ചിലർ ചൂണ്ടിക്കാട്ടി.
നമ്മൾ ഈ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം എല്ലാം പറഞ്ഞ് വളർന്ന ഒരു സിസ്റ്റമാണ് നാട്ടിൽ പേരൻസിനെ കുട്ടികളെ നോക്കി. അതിപ്പോ അങ്ങോട്ട് സ്നേഹം കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിലും അതിൽ ഞാൻ യോജിക്കുന്നില്ല. ബേസിക്കലി വ്യക്തിയിൽ കമ്പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ചു കിട്ടുകയുള്ളൂ. ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിയില്ലെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടും. അതാണ് ആ കാര്യം അക്കാര്യത്തിൽ വിയോജിപ്പുണ്ട്. ഈ പറഞ്ഞ സിസ്റ്റത്തിൽ വളർന്നു വന്നപ്പം എന്താ സംഭവിച്ചത്? നമ്മളെ ഒത്തിരി കോംപ്രമൈസിലാണ്. നമ്മുടെ ഹോളിഡേയ്സ് കോംപ്രമൈസ്, നമ്മുടെ ടൂർസ് കോംപ്രമൈസ് ചെയ്തു, നമ്മുടെ പിക്നിക്സ് കോംപ്രമൈസ് ചെയ്തു. ഈ പേരൻസിനെ നോക്കുന്ന സിസ്റ്റം ഉണ്ടായിരുന്നതുകൊണ്ട് സ്ത്രീകളെ വീട്ടിൽ തളച്ചിട്ടു. നമ്മളിവിടെ ആസ്വദിച്ച് ജീവിക്കുന്നതെല്ലാം നാം പേരൻസിനെ നോക്കാത്തത് കൊണ്ടാണ് എന്നാണ് എന്റെ അഭിപ്രായം.
വാർദ്ധക്യകാലത്ത് തിരിച്ച് കേരളത്തിലേക്ക് പോയി ശിഷ്ടകാലം ജീവിക്കാം എന്നൊക്കെ കൊതിച്ചാൽ പോലും അത് പ്രായോഗികമാക്കാൻ പ്രയാസമാണ് എന്നതായിരുന്നു മിക്കവരുടെയും അഭിപ്രായം. ചിലർ അനുഭവം കൊണ്ട് തന്നെ അതിന് സാക്ഷ്യവുമേകി. എന്തായാലും വാർദ്ധക്യം എങ്ങനെയായാലും നേരത്തെ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങണം എന്ന ഒരു ഓസ്ട്രേലിയൻ ജീവിത രീതിയുടെ സന്ദേശമായിരുന്നു ചർച്ചയുടെ ആകത്തുക.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.